യോഹന്നാൻ അദ്ധ്യായം 21. പിന്നീട് തിബരിയാസ് കടൽപ്പുറത്തു വച്ച് യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയാണത് സംഭവിച്ചത്. ചില ശിഷ്യന്മാർ അവിടെ കൂടിയിരുന്നു. ശിമോൻ പത്രോസ്, തോമസ് എന്ന് വിളിക്കുന്ന ദിദിമോസ്, ഗലീലിലെ കാനാക്കാരനായ നഥനയേൽ, സെബദിയുടെ രണ്ട് പുത്രന്മാർ, കൂടാതെ മറ്റു രണ്ട് ശിഷ്യന്മാരും. ശിമോൻ പത്രോസ് പറഞ്ഞു,
ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു.
മറ്റു ശിഷ്യന്മാർ പറഞ്ഞു,
ഞങ്ങളും നിന്നോടൊത്തു വരുന്നു.
അവർ ഒരു വഞ്ചിയിൽ കയറിപ്പോയി. ആ രാത്രി മുഴുവൻ വലയെറിഞ്ഞുവെങ്കിലും ഒന്നിനെയും കിട്ടിയില്ല. പിറ്റേന്ന് പുലർച്ചയ്ക്ക് യേശു തീരത്ത് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
സ്നേഹിതരെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ?
ശിഷ്യന്മാർ പറഞ്ഞു,
ഇല്ല.
യേശു പറഞ്ഞു,
നിങ്ങളുടെ വഞ്ചിയുടെ വലതുവശത്ത് വലയെറിയുക, അവിടെ നിന്ന് നിങ്ങൾ മീൻ പിടിക്കും.
ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. അവർക്ക് വല വലിച്ചെടുക്കാൻ പറ്റാത്ത വിധം മത്സ്യം വലയിൽ കുരുങ്ങി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു,
ആ മനുഷ്യൻ കർത്താവാണ്.
അയാൾ പറയുന്നത് പത്രോസ് കേട്ടു. ആ മനുഷ്യൻ കർത്താവാണ്. അപ്പോൾ തന്നെ പത്രോസ് വസ്ത്രമെടുത്തിട്ടു. അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. മറ്റു ശിഷ്യന്മാർ വഞ്ചിയിൽ തന്നെ തീരത്തേക്ക് പോയി. മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് അവർ തീരത്തു നിന്നും വെറും 100 വാര അകലെയായിരുന്നു. അവർ വഞ്ചിയിൽ നിന്ന് കരയ്ക്കിറങ്ങിയപ്പോൾ തീക്കനൽ കൂട്ടിയിരിക്കുന്നത് കണ്ടു. ഏതാനും മീനും അപ്പവും അതിമേൽ വച്ചിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു,
നിങ്ങൾ പിടിച്ചതിൽ കുറെ മീൻ കൂടി കൊണ്ടുവരിക.
ശിമോൻ പത്രോസ് വഞ്ചിയിൽ ചെന്ന് മീൻ നിറഞ്ഞ വല കരയ്ക്കടുപ്പിച്ചു. അത് നിറയെ വലിയ മീനായിരുന്നു, 153 എണ്ണം. മീനിന് വലിയ ഭാരമുണ്ടായിരുന്നെങ്കിലും വല കീറിയിരുന്നില്ല. യേശു അവരോട് പറഞ്ഞു,
വന്ന് കഴിക്കുക.
ശിഷ്യന്മാരിൽ ആരും അവരോട് ആരാണ് നീ എന്ന് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. കർത്താവാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. യേശു ചെന്ന് അപ്പമെടുത്തവർക്ക് നൽകി. മീനും യേശു അവർക്ക് കൊടുത്തു. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ട് യേശു ഇത് 3ാം തവണയാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു,
യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ മറ്റുള്ള ഈ മനുഷ്യരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
പത്രോസ് മറുപടി പറഞ്ഞു,
ഊവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം.
അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു,
എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക.
യേശു പത്രോസിനോട് രണ്ടാമതും ചോദിച്ചു,
യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
പത്രോസ് മറുപടി പറഞ്ഞു,
ഊവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം.
അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു,
എന്റെ ആടുകളെ മേയ്ക്കുക.
മൂന്നാമതും യേശു ചോദിച്ചു,
യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ?
3 തവണ യേശു തന്നോട് ഇങ്ങനെ ചോദിച്ചതിൽ പത്രോസിന് സങ്കടമായി. പത്രോസ് പറഞ്ഞു,
നിനക്കെല്ലാം അറിയാമല്ലോ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം.
യേശു പത്രോസിനോട് പറഞ്ഞു,
എന്റെ ആടുകളെ മേയ്ക്കുക. ഞാൻ നിന്നോട് സത്യമായി പറയാം, ചെറുപ്പത്തിൽ നീ അരമുറുക്കി ഇഷ്ടമുള്ളിടത്ത് പോയിരുന്നു. എന്നാൽ വാർദ്ധക്യത്തിൽ നീ കൈകൾ നീട്ടുകയും വേറൊരാൾ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും.
പത്രോസ് എപ്രകാരമുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യേശു പറയുകയായിരുന്നു. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു,
എന്നെ അനുഗമിക്കുക.
പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ശിഷ്യൻ പുറകെ വരുന്നത് കണ്ടു. ഈ ശിഷ്യനാണ് അത്താഴ സമയത്ത് യേശുവിനോട് ചാഞ്ഞു നിന്ന്, കർത്താവേ, ആരാണ് നിനക്കെതിരെ തിരിയുക എന്ന് ചോദിച്ചത്. അയാൾ പിന്നാലെ വരുന്നത് കണ്ട് പത്രോസ് ചോദിച്ചു,
ഇയാളുടെ കാര്യമോ കർത്താവേ?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ വരുന്നതുവരെ ഇയാൾ ജീവനോടെ ഇരിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ടാകാം, അത് നീ കാര്യമാക്കേണ്ടതില്ല, നീ എന്നെ അനുഗമിക്കുക.
അങ്ങനെ സഹോദരന്മാരുടെ ഇടയിൽ ഒരു കഥ പ്രചരിച്ചു. യേശു സ്നേഹിച്ച ആ ശിഷ്യൻ മരിക്കയില്ല എന്നവർ പറഞ്ഞു പരത്തി. എന്നാൽ അവൻ മരിക്കയില്ലെന്ന് യേശു പറഞ്ഞില്ല. ഞാൻ വരും വരെ അവൻ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചേക്കാം, അതിന് നിനക്കെന്ത് എന്നു മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. ആ ശിഷ്യനാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത്. ഇതെല്ലാം ഇപ്പോഴെഴുതിയതും അയാളാണ്. അവൻ പറയുന്നത് സത്യമാണെന്നും നമുക്കറിയാം. യേശു ചെയ്ത ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതെല്ലാം എഴുതപ്പെട്ടുവെങ്കിൽ ഈ ലോകം മുഴുവനും ആ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വയ്ക്കാൻ മതിയാകയില്ല എന്ന് ഞാൻ കരുതുന്നു.